വാട്സകന്റെ പുസ്തകം 1-ാം അധ്യായം. ബാറക്കിമോ, സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അതെന്നേക്കും അവിടുത്തോട് കൂടെയാണ്. കടൽ തീരത്തെ മണ്ണത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവനാദിയാണ്. ജ്ഞാനത്തിന്റെ പേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവളുടെ സൂക്ഷ്മമാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനെയുള്ളൂ, ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപോഷനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധിയായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു, സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസമർപ്പിച്ചു. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. അവൾ തന്റെ തൽപ്പരങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധവുമാകുന്നു. കർത്താവ് അവളെ കാണുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവ് വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മോസം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ് പേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലിന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കുന്നു. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ നിന്ന് ജ്ഞാനസ്വത്വങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവും ആകുന്നു. അവിടുന്ന് വിശ്വസ്തയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുക അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. നമ്മുടെ ഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷി വരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രമം അജലഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത പെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സകലത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവൻ. പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് പദ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്ഷനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത്? കർത്താവിന്റെ ആർദ്ര ഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപം ക്ഷമിക്കുകയും കഷ്ടദുരിതങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. തീരത്തും നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവിനെ അനുദരിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ, അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വെക്കും, അവിടുത്തെ മുമ്പിൽ വിനീതനായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃഗ്രഹങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവിൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും, കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസനെന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവരുടെ അടിത്തറയിളക്കും. മകത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മകത്വം ആർജിക്കുന്നു, അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വിടുന്നതിൽ അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിശീലിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിക്കുന്നവൻ കർത്താവിന്റെ ശാപം ഏൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്താവൻ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവ ഇടപെടുന്നത് എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസ ബുദ്ധി അപകടത്തിൽ ചാടും. ദുശ്ശാഖ്യമുള്ള മനസ്സ് കഷ്ടതകൾ കടിമപ്പെടും. ഭാവി പാപം കുന്നുകൂട്ടും. അഹങ്കാരുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുടക്കി വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കുന്നു. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ക്ഷോഭിപ്പിക്കരുത്. കോപാകുലനായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകൻ ദാനം താമസിപ്പിക്കുകയും അരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രൻ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരിൽ നിന്ന് കണ്ണുതിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും വിട്ടു നൽകുകയും അരുത്. എന്തെന്നാൽ മനം മുമ്പ് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടെ മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദത്തിനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാദർശ പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടെ നിന്നോട് കാണിക്കുകയും ചെയ്യും. ഞാനും തന്റെ പുത്രന്മാരെ മോഹത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവനാണെന്നും കൊണ്ട് അറിയും. അവളെ ആശ്വസിക്കുന്നവർക്ക് മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതമാകും. അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ട മാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ധീരത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾക്ക് വഴി അവൾ അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിചരിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തി വെക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്, മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും വരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വെക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിഡ്ഢിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കുകയും വരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വിടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെയാകരുത്. വൃദ്ധന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. വാങ്ങാൻ കൈവീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്നും മേനി പറയുകയും വരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് കൃപയാഭിലാഷങ്ങൾ കുറച്ച് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാനെന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചുവെന്നും പറയരുത്. കർത്തൃപ്രോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുത്തെ കണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിനുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും വരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നിന്ന് നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടി ധനത്തിന് ആശ്രയിക്കരുത്. ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ദൈവമേ സുവിനയ്ക്ക് യോഗ്യമാകുന്നു. പറക്കുന്നു.
പറക്കുമോ പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ ഏകദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത്വസ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ വളരെ ധന്യമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തെ വീണ്ടും ഒരിക്കൽ കൂടി ആരാധിക്കുകയും ആ മഹാകാരുണ്യവാനായ ദൈവം മുമ്പാകെ ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയിൽ സജീവമായി നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനത്തിന്റെ പത്രാപൂരത്തെ ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുന്ന എല്ലാ ആരാധകരായ വൈദികരെയും, പ്രത്യേകിച്ച് അരമനയിൽ ഇന്ന് മണി ഫിലിപ്പോസ് അച്ഛൻ, സന്തോഷ് അച്ഛൻ, ഭദ്രാ സെക്രട്ടറി ആയിരിക്കുന്ന ജോയി പൈങ്ങോളി അച്ഛനൊക്കെ ഉണ്ട്. എല്ലാ വൈദികരെയും വളരെ സ്നേഹ ആദരോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളെടുത്തുകൊണ്ട് നിരന്തരമായി ഈ ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ഭദ്രാസനത്തിന്റെ അകത്തും ഭദ്രാസനത്തിന്റെ പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. പ്രത്യേകിച്ച് വീണ്ടും ഒരിക്കൽ കൂടി തിരുവചന ധ്യാനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വളരെ ശ്രദ്ധേയനായിരിക്കുന്ന പ്രിയപ്പെട്ട കോരുത് അച്ഛനെയും വളരെ സ്നേഹാദരോടുകൂടി ഈ സന്യവാരണ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 250-ാമത്തെ ഗീതം നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. എല്ലാവർക്കും വളരെ സുപരിചിതമായ പഴയ ഗീതം, പൊന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. സ്നേഹത്തിന്റെ മൂല്യം കുറയുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴ് മാറ്റമില്ലാത്ത സ്നേഹത്തിന്റെ ഊഷ്മളത നിരന്തരം നാം അയവറക്കുന്നത് സ്നേഹത്തിന്റെ സുതാര്യത എത്ര നഷ്ടപ്പെട്ടാലും വീണ്ടും ആ സ്നേഹത്തിന്റെ മഹിമയെ നിരന്തരം നമ്മൾ ഓർപ്പിക്കുന്നത് കാൽവറിയിൽ നമുക്ക് വേണ്ടി ത്യാഗമർപ്പിച്ച നമ്മുടെ കർത്താവിന്റെ ആർദ്രമാകുന്ന സ്നേഹത്തിന്റെ ശ്രേഷ്ഠമായ തലങ്ങളെ നാം മനനം ചെയ്യുമ്പോഴാണ്. ഈ ഗീതങ്ങളൊക്കെയും നമ്മെ ഓർപ്പിക്കുന്നത് അതുതന്നെയാണ്, അമ്മയെക്കാൾ അപ്പുറം നമ്മെ സ്നേഹിക്കുന്ന ദൈവിക സ്നേഹത്തിന്റെ ആഴമായ തലങ്ങളിൽ ആ കൃപയിൽ നമുക്ക് ശരണം പ്രാപിക്കാം.
പൊന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സ്വർഗ സിംഹാസനം സാധന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കാൻ ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ലാഭം തിരസതിലേറ്റിടുവാൻ ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ലാഭം ശിരസതിലെത്തിടുവാ കള്ളയെ പോ നാമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ കൂച്ചിൽ തൂങ്ങി ഉള്ള മുരൂപം ചങ്കോ നാകരുന്നേൻ കണ്ണോ നിറയുന്ന രക്ഷകനെ ഉള്ള കണ്ണോ നിറയും രക്ഷകനെയും എന്തോരു സ്നേഹാമി സാധുവേ ഓർത്തു നീ സന്താപ സാഗരം തന്നിൽ വീണു എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിന്നോ മന പൈതലായി തീർക്കണമേ എന്നെ വിളി പൈതലായി തീർക്കേണമേ പാപം പേരൂകിയ താനത്തു കൃപയും ഏറ്റവും പേരൂകിയതാശ്ചര്യമേ പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൻ പുത്രന്റെ രാജ്യത്തില പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൻ പുത്രന്റെ രാജ്യത്തിലായി കർത്താവു വേഗത്തിൽ സ്നേഹങ്ങളിൽ കോടി ദൂതന്മാരാർപ്പുമായി വന്നിടുമ്പോ എന്നിൽ കനിഞ്ഞെന്നെ മാർവോടാണ് ചെന്റെ സങ്കേടം തീർക്കണം രക്ഷകനെ എന്നിൽ കനിഞ്ഞെന്നെ മാർവോടാണ് ചെന്റെ സങ്കേടം തീർക്കണം രക്ഷകനെ പൊന്നേച്ചു തമ്പുരാൻ നല്ലൊരു രക്ഷകനെന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
അതുപോലെ വേഗം തന്നെ ആമീൻ.
എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പുരോഹരിക്കുന്നവനും വാഴ്ത്തവനാകുന്നു.
വിവരങ്ങളിൽ
സ്തുതി.
പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി വിട്ടുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി വിട്ടുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ
നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി കുട്ടുറങ്ങിയപ്പെട്ടവനെ
ഞങ്ങളോട്
കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടായി
ഞങ്ങളോട് കരുണ
ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും കൈക്കൊണ്ട്
ഞങ്ങളോട്
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
നിനക്ക് സ്തുതി പാറയ്ക്കുമോ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
രാജ്യം
വരണമേ.
ഞങ്ങൾക്ക് ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ആദർശം ഞങ്ങളെ രക്ഷണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മോത്തവും നിനക്കുള്ളതാകുന്നു. ആ മീൻ
നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ
കൂടെ
നമ്മുടെ മറിയമേ, നമ്മുടെ
മാറക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിയ, നിന്റെ തിരുവിത്തൻ പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തേണമേ. ഞങ്ങളുടെ സൃഷ്ടാവാകുന്ന മെസ്സിയ, വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ ധ്രുവം വന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ ആദ്യന്തമില്ലാത്ത കരുണകളാൽ ഞങ്ങളെ സഹായിക്കേണമേ. ഞങ്ങളുടെ സത്യശരണവും ബലവുമുള്ള ആശ്രയവും ഞങ്ങളുടെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായി യേശു മെസ്സിയ, നിനക്ക് തിരുവിഷ്ടമുണ്ടായി ഞങ്ങളുടെ എളിയ ആത്മജീവനെ നാശത്തിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ട് ഇല്ലായ്മയിൽ നിന്നും ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരായ ഞങ്ങളുടെ മേൽ തിരുവിഷ്ടമുണ്ടായി ഞങ്ങളുടെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിവർത്തിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനന്ദയാലുമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ ശത്രുക്കൾ ഞങ്ങളിൽ ഉളവാകുന്ന നിന്റെ കരുണയാൽ ഞങ്ങളെ ഒഴിക്കണമേ. അന്യവിചാരങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്നും നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾ പൂർണ്ണമായി നിന്നിൽ ഒന്നായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബലഹീനരും പാപികളുമാകുന്ന ഞങ്ങളുടെ ശരണമായ മെസ്സിയ, നിന്റെ സർവകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നാളും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ വായനകളുടെയും ശുശ്രൂഷകളുടെയും പ്രാർത്ഥനകളുടെയും സമയത്ത് നീ ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകണമേ. ആമീൻ.
ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ രണ്ടാഴ്ചയിൽ നമ്മുടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കൊണ്ട് എനിക്ക് സാധിച്ചില്ല. സൺഡേ സ്കൂൾ ആയി ബന്ധപ്പെട്ട ആനുവൽ മീറ്റിംഗിൽ സംബന്ധിക്കാൻ തക്കവണ്ണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇംഗ്ലണ്ടിലായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് മൂന്ന് സ്ഥലങ്ങളും സന്ദർശിക്കുകയും അങ്ങനെ നമ്മുടെ അവിടെയുള്ള സഭയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇവിടെയാകുകയും ചെയ്യും. അമേരിക്കയെ സംബന്ധിച്ച് നോക്കുമ്പോൾ യൂറോപ്പിലേക്കാളൊക്കെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അമേരിക്കയിൽ നമ്മുടെ സഭ വളരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. എന്നാൽ യൂറോപ്പിലും ഈ പുതിയ ഭദ്രാസന രൂപീകരണത്തിന് ശേഷം പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ അനേകം ദേവാലയങ്ങളുണ്ടായി. അങ്ങനെ നമ്മുടെ സഭയുടെ വളർച്ച വളരെ ഭംഗിയായിട്ട് അവിടെയും നടക്കുന്നു എന്നുള്ളത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന സംഗതിയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വെയിൽസിൽ പുതിയ ഒരു ദേവാലയം അവർ വാങ്ങിച്ചു. പുതിയ ദേവാലയം വാങ്ങിച്ച് അങ്ങനെ അതിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനും എനിക്ക് കഴിഞ്ഞു. അവിടെ അഭ്യർണ ഭദ്രാസന മെത്രാപ്പൊലീസ് തിമോത്തിയുസ്തിരുമേനിയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ യൂറോപ്പിലും പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലും നഗരസഭയ്ക്ക് അഭിമാനാർഹമായ രീതിയിൽ വളർച്ച ഉണ്ടാകുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ സൺഡേ സ്കൂളിന്റെ മീറ്റിംഗ് ആനുവൽ മീറ്റിംഗ് നടന്നു. ഏകദേശം 500 പേരത് സംബന്ധിച്ചു. യൂറോപ്പിലെ സഭ വളർന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അത് അമേരിക്കയിൽ വേര് പിടിച്ച കാലഘട്ടത്തിൽ അവിടെ സഭ ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ ഇപ്പോഴാണ് അവിടെ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു വരുന്നത്. ഏകദേശം 500 പേർ സംബന്ധിച്ച വലിയൊരു മീറ്റിംഗ് ആയിരുന്നു സൺഡേ സ്കൂളിന്റെ മീറ്റിംഗ്, അവിടെ വെച്ച് നടന്നു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് യൂറോപ്പിലും നമ്മുടെ സഭയ്ക്ക് അഭിമാനാർഹമായ ഒരു ഒരു വളർച്ച കാണുവാൻ തക്കവണ്ണം ഇടയായിരുന്നത് വളരെ സന്തോഷമുണ്ട്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഈ മാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മാസമാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാൾ കൊണ്ടാടുവാൻ തക്കവണ്ണം സഭ തയ്യാറാകുന്ന ദിവസങ്ങളാണല്ലോ. നവംബർ 1-ഉം 2-ഉം ആ വിശുദ്ധന്റെ പെരുന്നാൾ അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം പരിമലയും മാത്രമല്ല അദ്ദേഹത്തിന്റെ നാമത്തിൽ ഉള്ള എല്ലാ ദേവാലയങ്ങളും, അതുപോലെ തന്നെ മലയാളി സമൂഹം മുഴുവനും ഒരുങ്ങുന്ന സന്ദർഭമാണ്. വിശുദ്ധന്റെ പെരുന്നാൾ ഈ വർഷം വളരെ അനുഗ്രഹകരമായിട്ട് നടക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമേരിക്കയിൽ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിൽ അനേകം ദേവാലയങ്ങൾ നമുക്ക് മിക്ക സ്ഥലങ്ങളിലുമുണ്ട്. അവിടെയെല്ലാം പെരുന്നാൾ ഭംഗിയായി കൊണ്ടാടുകയും പരിശുദ്ധന്റെ മധ്യസ്ഥത തേടുകയും കൂടുതൽ താല്പര്യത്തോടുകൂടി ആ വിശുദ്ധന്റെ മാതൃക പിൻപറ്റുവാൻ തക്കവണ്ണമുള്ള, അദ്ദേഹത്തിന്റെ ജീവിതം മാതൃകയാക്കുവാൻ തക്കവണ്ണമുള്ള പഠനങ്ങൾ ഒക്കെ നടക്കുകയും ചെയ്യുന്ന കാലമാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട കോരുതച്ഛനാണ്. കഴിഞ്ഞ 2 മുമ്പ് അച്ഛൻ നമ്മുടെ ഈ ധ്യാനയോഗത്തിൽ സംബന്ധിച്ചതാണ്. അദ്ദേഹം ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽപ്പെട്ട കോടുകുളഞ്ഞി ഓർത്തഡോക്സ് കോടുകുളഞ്ഞി പള്ളിയുടെ വികാരിയാണ്. ഈ 2-1 മാസത്തോളമായിട്ട് അദ്ദേഹം ഇവിടെ അമേരിക്കയിൽ വിസിറ്റ് ചെയ്യുന്നു. തന്റെ ബന്ധത്തിലുള്ള ഒരാളുടെ പ്രത്യേകിച്ചും നമ്മുടെ കുറിയാക്കോസ് തോട്ടുപുറം ബിഷപ്പ് അച്ഛന്റെ മകന്റെ വിവാഹ കുദാശിയിൽ ചിന്തിക്കുവാൻ തക്കവണ്ണമാണ് അദ്ദേഹം ഇവിടെ വന്നത്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള കൃത്യമായ സന്തോഷം അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട കോരുതച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
പാഠപുസ്തകത്തിലെ 239 ഗാനം. അല്പകാലം മാത്രം ഈ ഭൂമിയുടെ വാസം, സ്വർപൂർമാണ എന്റെ നിത്യമാമ്പീട് എന്നുള്ള ഗാനം നമുക്ക് ചേർന്ന് പാടാം. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപൂരമാണ് എന്റെ നിത്യമാമ്പീട് എന്റെ നിത്യമാമ്പീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപൂരമാണ് എന്റെ നിത്യമാമ്പീട് എന്റെ നിത്യമാമ്പീട്. എൻ പ്രയാണ കാലം 4 വീരൽ നീളം, ആയതിൻ പ്രേതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, വിൺമാവിൻ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരൂ, വിൻമാഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടോ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപൂരമാണ് എന്റെ നിത്യമാമ്പീട് എന്റെ നിത്യമാമ്പീട്. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിന്റെ നിന്നാശുമില്ലേ വീട് പോർകളത്തിലത്രേ നാം നിൽക്കാ വേണ്ട, പോർവരുതോ യാത്ര തുടരാ. നിൽക്കും നഗരമില്ലേ വീട് പോർകളത്തിലത്രേ നാം നിൽക്കാ വേണ്ട, പോർവരുതോ യാത്ര തുടരാ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപൂരമാണ് എന്റെ
മാം വീട് എന്റെ നിത്യ മാം വീട് മുത്തുമാവിളങ്ങും പട്ടണമാണത് പുത്തനേറു ചെല്ലിപ്പൂരം തത്ര ചോവിതോ വീതി സച്ച പടിക തുല്യ തങ്ക നിർമ്മിതമ പട്ടണത്തിന്റെ ഭംഗി വന്യമല്ലവോ വീതി സച്ച പടിക തുല്യ തങ്ക നിർമ്മിതമ പട്ടണമാതിന്റെ ഭംഗി വന്യമല്ലവോ അല്പകാലം മാത്രം ഈ ഭൂവിൽ സർപ്പൂരമാണ് എന്റെ നിത്യ മാമീട്
നിത്യ മാമീട്
നാട് വിട്ടു വീട് വിട്ടു നാമധേ മശോദനയിൽ ധ്യാനം ചെയ്തോര ഊട് വിട്ടു
കൂടു
നാടു വിട്ടു വീടു വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യ മാംസോദനയിൽ യാനം ചെയ്തോരാ കൂടി ഒന്നായി വാഴാൻ പഞ്ചിച്ചെത്ര നാള കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ കൂടി ഒന്നായി വാഴാൻ പഞ്ചിച്ചെത്ര നാള കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ ആ കൊട്ടാരം തന്നിൽ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗൂരമാണ് എന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് പാപനമാം പട്ടണത്തിനാരു കടന്നീടും പാപമറ്റ ജീവിതം വായിച്ചവരല്ലോ നീതിയായി നടന്നോ നേർ പറഞ്ഞു മനന് പാതിപത്യമുള്ള വാടവാട്ടി മാത്രമേ നീതിയായി നടന്നോ നേർ പറഞ്ഞു മനന് പാതിപത്യമുള്ള മണവാട്ടി മാത്രമേ ആ മണവാട്ടി മാത്രമേ അല്പകാലം മാത്രമേ ഭൂവിയിലെ വാസം സ്വർഗൂരമാണ് എന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട്
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട കൂറുദത്തിനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ
ഹലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ തിരുമേനി വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ മുഖമേ, പ്രത്യേകിച്ച് ടെലിഫോണിന്റെ കൂടെ ഈ തിരുവചനം ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനുമായിട്ട് കടന്നു വന്നിരിക്കുന്ന ഏവരുമേ, ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് ഒരവസരം എനിക്ക് ലഭിച്ചു, വീണ്ടും ഒരവസരം അല്പ സമയത്തെ ചിന്തയ്ക്കായിട്ട് എനിക്ക് നൽകിയതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹകരമായ ശുശ്രൂഷ ഈ ദേശത്ത് അത് ആശ്വാസത്തിന്റെ തിരുവചന ധ്യാനത്തിന്റെ അനുഭവമായി തീരുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ദൈവ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് അഥവാ രൂപാന്തരപ്പെടുത്തേണ്ടതാണ്. തിരുവചനം നമുക്കറിയാം, നമ്മുടെ വിശ്വാസമനുസരിച്ച് രണ്ട് തരത്തിലാണ് തിരുവചനം നമ്മൾ കാണുന്നത്. അരുൾ ചെയ്ത വചനമുണ്ട്, അവതരിച്ച വചനമുണ്ട്. അരുൾ ചെയ്ത വചനം നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമോ, ദൈവം കാലാകാലങ്ങളായി നേരിട്ടും പ്രവാചകന്മാരിലൂടെ ഒക്കെ സംസാരിച്ച വചനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവതരിച്ച വചനമാണ് യേശുക്രിസ്തു എന്ന അവതരിച്ച വചനം. ഈ അവതരിച്ച യേശുക്രിസ്തു ആകുന്ന നമ്മുടെ കർത്താവാകുന്ന ആ വചനം തന്നെ അരുൾ ചെയ്ത വചനങ്ങളുണ്ട് സുവിശേഷങ്ങളിലായി കൽപ്പനകളിലായി ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള വചനങ്ങൾ. ഇതെല്ലാം കൂടെ ചേർന്നതാണ് തിരുവചനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തിരുവചനം എന്നും ഓർമ്മിപ്പിച്ചത് പോലെ എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കുന്നതും നിയന്ത്രിക്കുന്നതും വഴി നടത്തുന്നതും ആണ് എന്നതിൽ തർക്കമില്ല. ഇന്ന് ഒരു സ്വൽപ്പ ചിന്തയ്ക്കായി അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ തിരുവചനത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു ഭാഗമാണ് സങ്കീർത്തനം 119:105 വാക്യം. 119 സങ്കീർത്തനം നമുക്കറിയാം വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ദീർഘമായ ഒരു വേദഭാഗമാണ്. 119:105 ആ വാക്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുമ്പോൾ നമുക്കറിയാം വേദഭാഗം ആരാധനയിലും പ്രത്യേകിച്ച് സന്ധ്യ ദിവസേനയുള്ള സന്ധ്യ ആരാധനകളിൽ വളരെയധികം പ്രാധാന്യത്തോടെ നമ്മൾ ആമുഖത്തിൽ ധ്യാനിക്കുന്ന വസമറകളിൽ അല്ലെങ്കിൽ സങ്കീർത്തന ഭാഗങ്ങളിൽ പെടുന്നതാണ്. അത് ഇങ്ങനെയാണ്, നിന്റെ വചനം എല്ലാരിന് ദീപവും എന്റെ പാതകൾക്ക് പ്രകാശവുമാകുന്നു. അത് നമ്മുടെ ആരാധനാ പുസ്തകങ്ങളിൽ എന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ വീട്ടുവഴുക്ക് പ്രകാശമാകുന്നു എന്ന് ഇച്ചിലൂടെ ലളിതമായി അഥവാ ഭംഗിയായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്റെ വചനം എന്റെ കാലിന് ദീപം എന്റെ പാതകൾക്ക് പ്രകാശം. ദൈവവചനത്തെ കുറിച്ചുള്ള സങ്കീർത്തനക്കാരന്റെ തിരിച്ചറിവ് ഇവിടെ നിലച്ചു. തിരുവചനം നമ്മളുടെയും കാലിന് ദീപവും പാതകൾക്ക് പ്രകാശവും ആകണം എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അതാകുന്നുണ്ടോ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. തിരുവചനം നമ്മുടെ കാലുകൾക്ക് അത് വിളക്കായി, നമ്മൾ പാതകൾക്ക് അതാ ഊടുവഴികൾക്ക് പ്രകാശമായി മാറുന്നുണ്ടോ എന്ന് ചിന്തിപ്പാൻ നമുക്ക് ഇടയാകണം. അന്ധകാരത്തിലിരുന്ന ജനം പ്രകാശത്തിലേക്ക് വരുവാനാണ് വചനം ജഡമായി അവതരിച്ചു. അത് യേശുക്രിസ്തു അങ്ങനെ ആദ്യം ഓർമ്മിപ്പിച്ചു. അന്ധകാരത്തിലിരുന്ന ജനം പ്രകാശത്തിലേക്ക് വരുവാനാണ് വചനം ജഡമായി തോന്നുന്നത്. കാലിന് ദീപം അഥവാ വിളക്ക്, പാതകൾക്ക് പ്രകാശം അല്ലെങ്കിൽ ഊടുവഴികൾക്ക് പ്രകാശം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ സമസ്ത ഭാവത്തെയും ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ ഒന്നാണ്. കാല് എന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. എന്റെ ശരീരം എപ്പോഴും തിരുവചനത്താൽ ശോഭിക്കപ്പെട്ടതും നിയന്ത്രിതവും ആകണമെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുക. കാലിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. എന്റെ ശരീരം എപ്പോഴും തിരുവചനത്താൽ ശോഭിക്കപ്പെട്ടത് തിരുവചനത്താൽ നിയന്ത്രിതവും ആകണം എന്ന് എന്നെ നിയന്ത്രിക്കുന്നത് തിരുവചനമാണോ എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും തിരുവചനത്തിനപ്പുറമായ ഭൗതികമായ ലൗകിക മോഹങ്ങളാണ് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ആഗ്രഹത്തെ ഒക്കെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും ഭൗതിക ലൗകിക മോഹങ്ങൾ ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി. അതുകൊണ്ട് പല പ്രയാസങ്ങളും പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. തിരുവചനത്തിൽ അധിഷ്ഠിതമായ ശാരീരിക സ്ഥിതി സഹായകമാക്കുവാൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് വിശുദ്ധന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലി പലപ്പോഴും അനുവർത്തിക്കുവാൻ അനുഷ്ഠിപ്പാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ട് എനിക്ക് അത് സാധ്യമാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. നിഷ്ഠയായ ആചാര അനുഷ്ഠാനത്തിലൂടെ നോമ്പ് ഉപവാസ ശീലങ്ങളിലൂടെ കുമ്പിട്ട് ആരാധനകളിലൂടെ തിരുവചന ധ്യാനത്തിലൂടെയുള്ള മനഃശുദ്ധീകരണത്തിലൂടെ ഒക്കെ അവ നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധന്മാർ ശാരീരിക മനസ്സുകളെ ദൈവപ്രസാദമുള്ളതാക്കിയിരിക്കുന്നു. എന്നാൽ പലപ്പോഴും എന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് നേരത്തെ മോഹങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും എല്ലാ ആഹാരങ്ങളും മരുന്ന് മന്ത്രങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ നിഷ്ഠയായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ നോയമ്പ് ഉപവാസങ്ങളിലൂടെ ആരാധനയിലൂടെ നമ്മുടെ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അത് തിരുവചന അധിഷ്ഠിതമായ ജീവിത ശൈലി നമ്മൾ അനുവർത്തിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ശൈലികൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകൾ എല്ലാം തിരുവചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശൈലികൾ, പെരുമാറ്റങ്ങൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകൾ ഇത് തിരുവചനത്തിൽ അധിഷ്ഠിതമാണ് ദൈവം ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന അപ്പുറമായി എല്ലാം എന്റെ ഇച്ഛയ്ക്ക്, എന്റെ ആഗ്രഹത്തിന്, എന്റെ സങ്കല്പങ്ങൾക്ക് ഒക്കെ വിധേയപ്പെട്ടാണ് ഞാൻ മറ്റുള്ളവരോട് ഇടപെടുന്നതും തീരുമാറുന്നതും. പക്ഷെ ഈ തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ടോ? ദൈവത്തിൽ അല്ലെങ്കിൽ തിരുവചന അധിഷ്ഠിതമല്ലാതെ ഞാനിവിടെ എന്റെ സഹോദരങ്ങളോട് സംസ്കൃഷ്ടങ്ങളോട് പെരുമാറുന്നു എന്നുള്ള ചിന്ത പലപ്പോഴും ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? തിരുവചനത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ് ഒരു പ്രമാണവും ലംഘിക്കുവാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ പ്രമാണങ്ങൾ പാലിക്കുന്നതിനേക്കാൾ അപ്പുറം അതിനെ ലംഘിക്കുന്നവരായിട്ട് മാറിയിരിക്കുക. പ്രമാണങ്ങൾ തിരുവചനങ്ങളാണ് നമുക്കറിയാം. മോശ യഹോവയിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് തന്ന പഴയ നിയമ പ്രമാണങ്ങളുണ്ട്, അല്ലെങ്കിൽ കൽപ്പനകളുണ്ട്. അതിനെ പരിഷ്കരിച്ച് യേശു തമ്പുരാൻ തന്ന കൽപ്പനകളുണ്ട്. അതുകൂടാതെ കാലാകാലങ്ങളിലായി പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ വ്യാഖ്യാനിച്ചും അതിനെ കൂട്ടിച്ചേർത്തും അതിനെ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിപ്പാൻ അല്ലെങ്കിൽ അതിലൂടെ നീതി പുലർത്തുവാൻ നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇപ്പൊ തിരുവചനത്താൽ നിയന്ത്രിക്ക പെടുന്നവന് ഒരു പ്രമാണവും ലംഘിക്കുവാൻ സാധിക്കില്ല. പക്ഷെ നമ്മളെല്ലാം പലപ്പോഴും നമ്മുടെ പ്രമാണങ്ങൾ ലംഘിക്കുക. പിന്നെ പോലെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ള ഒരു പ്രമാണം പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അന്യമായി പോവുകയാണ്. നമുക്ക് പലപ്പോഴും അയൽക്കാരനെ അയൽക്കാരനെ പോലെ സ്നേഹിക്കാം സാധിക്കുന്നുണ്ട്. പക്ഷേ നിന്നെ പോലെ, ലൈക്ക് യു, നിന്നെ പോലെ എന്നുള്ളത് പലപ്പോഴും നമുക്ക് അന്യമാണ്. നിന്നെ പോലെ അപ്പം ഒരു പ്രമാണത്തിൽ പോലും പെർഫെക്റ്റോടെ തികവോടെ പാലിപ്പാൻ നമുക്ക് സാധിക്കാത്തത് ഈ തിരുവചനത്താൽ അല്ലെങ്കിൽ വചനത്തിന് അധിഷ്ഠിതമായ അല്ലെങ്കിൽ വചനം ഇന്ന് നിയന്ത്രിക്കാത്തതുകൊണ്ടാണ് തിരുത്തുന്നത്. നാം പ്രമാണ ലംഘികനാണെങ്കിൽ തിരുവചനത്തിന് എതിരരാണെന്നും അകലെയാണെന്നും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. പലപ്പോഴും ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണങ്ങൾ പാലിക്കാതെ അതിൽ നകന്ന് ദൈവത്തിൽ നകന്ന് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്ത നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണ്, ദൈവത്തെ കാണുന്നവരാണ്, തൊടുന്നവരാണ്, അനുഭവിക്കുന്നവരാണ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ അഭിമാനം. പക്ഷെ അതിന് അഭിമാനമായി മാത്രം മാറുകയാണ്, അതിന് അർത്ഥമില്ലാതെയായി പോവുക. അപ്പൊ തിരുവചനത്തെ അധിഷ്ഠിതമായ ജീവിതം എന്നെ നിയമങ്ങൾ ലംഘിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുവാൻ തക്കവണ്ണം ഈ തിരിച്ചറിവ് പോലും പലപ്പോഴും നമുക്ക് ആവശ്യമായ രീതിയിൽ ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ സ്വയം പരിശോധന നടത്തുന്നു. ഈ കാല് പോലെ തന്നെയാണ്, കാലുകൾക്ക് വിളക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ പാത. എന്താ ഞാൻ പോകുന്ന സഞ്ചരിക്കുന്ന വഴികളാണ് എൻ്റെ പാത. തിരുവചന എന്റെ കാലുകൾക്കുള്ള എന്റെ ഊടുവഴികൾക്ക് എന്റെ പാതകൾക്ക് പ്രകാശം. നമ്മൾ അന്ധകാരത്തിലിരുന്ന് നമ്മളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാനാണ് യഥാർത്ഥ തിരുവചനം ജഡമായത് എന്നത് ഞാൻ സൂചിപ്പിച്ചു. ആ ജഡമായ തിരുവചനമാകുന്ന കർത്താവിൽ തിരിച്ചൊരു രക്തം വഴിയായി നമ്മൾ ആഹരിക്കുന്നു. അത് നമ്മളുടെ പാതകളെ പ്രകാശമുള്ളതാക്കി തീർക്കണം. പക്ഷേ പലപ്പോഴും ഞാൻ പോകുന്ന പാതകൾ, എന്റെ വഴികൾ, എന്റെ രഹസ്യ വഴികൾ പ്രകാശമുള്ളതാണോ എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് ഇടയാകും. തിരുവചനം എന്നെ നിയന്ത്രിച്ചാൽ ഞാൻ പോകുന്ന വഴികളിൽ പ്രകാശം പരത്തുവാൻ എനിക്ക് കഴിയും. പലപ്പോഴും ഞാൻ പോകുന്ന വഴികൾ അവർ ഇരുത്താണെങ്കിൽ പോലും ഞാൻ തിരുവചന അധിഷ്ഠിതത്തിലാണ് എന്റെ ചര്യകൾ എങ്കിൽ അവിടെല്ലാം പ്രകാശമായി മാറും. അതുകൊണ്ട് സങ്കടത്തെ ഓർമ്മിക്കുന്നത് കൂരിരൽ താഴ്വേൽ കൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ തിരുവചന അധിഷ്ഠിതമാണ് എന്റെ പാതയെങ്കിൽ എനിക്ക് ഭയക്കാനൊന്നും ഇല്ല. കൂരിരൽ താഴ്വേൽ കൂടെ നടന്നാലും ഭയപ്പെടാത്ത അവസ്ഥ ഉണ്ടാകുന്നത് ഈ പ്രകാശത്തിലൂടെയാണ്. നാം മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുകയാണോ അതോ മറ്റുള്ളവരുടെ പ്രകാശം കെടുത്തുന്നവരാണോ? നാം നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ പ്രകാശത്തിന്റെ മക്കളാണ്. വിശുദ്ധ മാമോദീസായിലൂടെ പ്രകാശത്തിന്റെ വസ്ത്രം ധരിച്ചവരാണ്. ഇനി അന്ധകാരത്തിന്റെ അനുഭവമല്ല, പ്രകാശത്തിന്റെ വസ്ത്രമുള്ളവ. നമ്മൾ പോകുന്നിടത്ത്, നമ്മൾ ചെല്ലുന്നിടത്ത് അവിടെ അന്ധകാരമാണെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് അന്ധകാരം മാറ്റി പ്രകാശപൂരിതമായി തീരണം. പക്ഷെ പലപ്പോഴും നമ്മൾ ചെല്ലുന്നിടം അന്ധകാരത്തിന്റെ അനുഭവം വളരെ പ്രതിസന്ധികളുടെ അനുഭവമായി തീരുന്നുണ്ടോ? സ്വന്തമായി നമ്മൾ പരിശോധിക്കണം. മറ്റുള്ളവരുടെ പ്രകാശത്തെ കെടുത്തിക്കളയുന്നതാണോ എന്റെ സാന്നിധ്യം? നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നതായിത്തീരണം. നമ്മുടെ ദൗത്യം അതാണ്. മറ്റുള്ളവരെ മറ്റുള്ളവരുടെ അന്ധത അല്ലെങ്കിൽ അന്ധകാരം അകറ്റുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ വ്യക്തിത്വങ്ങളുടെയും ഉത്തരവാദിത്വം. അതിന് നാം ആദ്യം പ്രകാശിതരായിത്തീരണം. എങ്കിൽ മാത്രമേ ആ പ്രകാരം ലോകത്തിൽ പരത്തുവാനായിട്ട് സാധിക്കൂ, ഉള്ളവനെ കൊടുക്കാനായിട്ട് സാധിക്കൂ, പ്രകാശമുള്ളവനെ പ്രകാശം കൊടുക്കാനായിട്ട് സാധിക്കൂ. നാം അന്ധകാരമാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നാം അന്ധകാരത്തിലിരിക്കുന്നു. നമുക്കുള്ളതെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കൂ. നാം ആദ്യം പ്രകാശം മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാണ്. മാമോദിസ്തെല്ലാം നേരത്തെ സൂചിപ്പിച്ചു പ്രകാശത്തിന്റെ വസ്ത്രം ധരിച്ചവരാണ്. എന്നാൽ ആ പ്രകാശത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. പ്രകാശത്തിൽ നിലനിൽക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ ഈ ലോകത്തിന്റെ സമ്പത്തിലോ ധനത്തിലോ അധികാരത്തിലോ നിൽക്കുന്നതല്ല. അതിനേക്കാളൊക്കെ അപ്പുറം പ്രകാശത്തിൽ നിൽക്കുക എന്നുള്ളത് ക്രിസ്ത്യ ജീവിതം. പലപ്പോഴും ക്രിസ്ത്യ ജീവിതം കൊണ്ട് പലരും അർത്ഥമാക്കുന്നു സുഖ സുഷുപ്തിയുള്ള, ദാരിദ്ര്യമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം എന്നുള്ളതല്ല. പ്രയാസമുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും, ദുഃഖമുണ്ടാകും, രോഗമുണ്ടാകും. പക്ഷേ ജീവിതം പ്രകാശപൂരിതമായി നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ അവരുടെ ജീവിത ചരിത്രത്തെ പരിശോധിച്ചാൽ ഈ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളിലൂടെ നൊമ്പരങ്ങളുടെ വേദനകളിലൂടെ കടന്നുപോയത് നമുക്കറിയാം. പൗലോസ്ലിഹ പോലും ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി, ഒരു ശൂരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ കർത്താവിനോട് പറഞ്ഞത് എന്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്ന പ്രകാശമാണ് അത്. എന്റെ പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നതല്ല, മറിച്ച് എന്റെ പ്രതിസന്ധികളിൽ എനിക്ക് ശോഭിക്കാൻ, എനിക്ക് ജീവിക്കാൻ, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുവാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ അസ്വസ്ഥത, ഒരു നൊമ്പരം, ഒരു വേദന വന്നാൽ പലപ്പോഴും ആ വേദന മറ്റുള്ള ഉള്ളിലേക്ക് പകരുന്ന മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്ന അനുഭവവും മനോഭാവം അനുഭവം നമുക്കുള്ളത്. നമ്മൾ ജീവിതത്തിൽ വരുന്ന എന്ത് പ്രതിസന്ധികൾ അത് മറ്റുള്ളവർക്കൊരു ഭാരമായി മാറ്റാൻ നമുക്ക് സാധിക്കും. നമുക്ക് വിശുദ്ധ കന്യാറിയാൻ്റെ ജീവിതം നമുക്ക് പരിശോധിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മളെ ഭാഗ്യവതി എന്ന തിരുവചനവും ലോകം മുഴുവൻ അവളെ പുകഴ്ത്തുമ്പോഴും അവളുടെ ജീവിതത്തിലെ ഭാഗ്യാവസ്ഥ എന്താ, പലപ്പോഴും പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയിലാണ് ജീവിതം. നമ്മൾ പരിശോധിച്ച് നമുക്ക് അറിയാം ജീവിതം മുഴുവൻ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നതാണ്. പക്ഷെ അവളുടെ ജീവിതത്തിൽ ഒരു ഭാരവും ഒരു പ്രതിസന്ധിയും മറ്റുള്ളവരിലേക്ക് ഒരു പ്രയാസമായി ഒരു കഷ്ടപ്പാടായി ഒരു ബുദ്ധിമുട്ടായി ഒരു ഭാരമായി പകരുന്നില്ല. എല്ലാം അവളുള്ളിൽ സംഗ്രഹിക്കുകയാണ്. ദൈവ വചനത്തിനുള്ളിൽ സംഗ്രഹിച്ചതുപോലെ അവൾ ജീവിതത്തിൽ പ്രയാസ പ്രതിസന്ധികളെ അവൾ ഉള്ളിൽ സംഗ്രഹിക്കുന്നവരും ഇതിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രകാശത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അത് ക്രിസ്തീയ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ഈ പ്രകാശവസ്ത്രം ധരിച്ച മാമോദീസായയുടെ പ്രകാശവസ്ത്രം ധരിച്ച അനുഭവത്തിലാണ് എങ്ങനെ ക്രിസ്ത്യാനികളാക്കി മാറ്റിയത്, വെളിച്ചമുള്ളവരായി. പക്ഷേ ഈ ലോകത്തിൻ്റെ പ്രവർത്തികൾ പലപ്പോഴും നമ്മളെ അന്ധകാരത്തിലാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതം ഏത് പ്രതിസന്ധിയിലും പ്രകാശം പരത്തുന്നതായി തീരുവാൻ്റെ സുവർണ്ണങ്ങളുടെ ആ പ്രകാശം നഷ്ടപ്പെടുത്തിയാൽ നാം നാമമാത്ര ക്രിസ്ത്യാനികളായി മാറും. പലരുടെയും ജീവിതത്തിൽ നാമമാത്ര ക്രിസ്ത്യാനികളുടെ അനുഭവമാണ്. പേര് നാം നമുക്കറിയാം പേരാണ്. പേര് കൂടെ നമ്മളെല്ലാം ക്രിസ്ത്യാനിയാണ്. നമുക്ക് വലിയ പള്ളികളുണ്ട്, വലിയ പാരമ്പര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഹൃദയത്തിൽ വെളിച്ചമില്ല. ദുഃഖമാണ്, എപ്പോഴും നിരാശയാണ്, പ്രയാസമാണ് നമ്മുടെ ദാരിദ്ര്യത്തെ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ കുറിച്ചുള്ള ബോധമാണ് പലപ്പോഴും നമുക്കുള്ളത്. ദൈവം നമുക്ക് തന്നെ അനുഗ്രഹത്തെ ഈ വെളിച്ചത്തെ അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം അവൻ തന്നിട്ടുള്ള മത്സരമാണ് ഏറ്റവും ശ്രേഷ്ഠം. അതാണ് ക്രിസ്തി ജീവിതം. ഈ തിരിച്ചറിയില്ല നമ്മള് അവർ മനുഷ്യരായിരുന്നു, നമ്മളെ മണ്ണായിരുന്നു, നമ്മളെ ദൈവത്തിന്റെ സഹോദരങ്ങൾ ദൈവത്തിന്റെ മക്കൾ ഒക്കെ ആക്കിയ വലിയ അനുഭവത്തിലേക്ക് അതിനെ ആക്കി വെച്ചതാണ് തിരിച്ചറിവ് നമുക്കുണ്ടാകുവാനായിട്ട് ഇടയാകണം. ആ പ്രകാശം നഷ്ടപ്പെടുത്തിയ നാം നാമമാത്ര ക്രിസ്ത്യാനിയായി. അപ്പൊ നാമമാത്ര ക്രിസ്തീയ അനുഭവം കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ജീവഗ്രന്ഥം നമ്മുടെ പേരില്ല. എഴുതപ്പെട്ടാൽ പോലും വായിക്കപ്പെടുന്ന അനുഭവമാണ് അത് ഉണ്ടാക്കുക എന്നത്. നമ്മുടെ പ്രകാശം നഷ്ടപ്പെടുത്തിന് ഉണ്ടാകുക എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. അവരെ കൊണ്ട് ദൈവത്തിനോ ലോകത്തിനോ മനുഷ്യർക്കോ ഒരു പ്രയോജനവുമില്ല. ആരെ കൊണ്ട്? അല്ലെങ്കിൽ പ്രകാശത്തെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യനെ കൊണ്ട്. അതാ വളരെ ഒത്തിരി ഉദാഹരണങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. അതിനെ കുറിച്ച് കടക്കൊണ്ടൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉപ്പ് അത് കാരമുള്ളത് അല്ലാതായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അത് മറ്റുള്ളവർ ചവിട്ടാൻ മാത്രമേ ഉള്ളൂ. ഉപ്പ് കാരമുള്ളതാണെങ്കിൽ അത് രുചി വരുത്തുന്നതാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവർക്ക് രുചി കൊടുക്കുന്നതായിരിക്കും. സ്വയം രുചിയേക്കാം മറ്റുള്ളവർക്ക്. യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത് മറ്റുള്ളവർക്ക് രുചിയെ കൊടുക്കാൻ, മറ്റുള്ളവർക്ക് പ്രകാശം, മറ്റുള്ളവർക്ക് ജീവനെ കൊടുക്കാൻ, അത് സമൃദ്ധിയായി കൊടുത്തിട്ടാവാൻ പോയത്. ആ ജീവിതത്തിൻ്റെ ജീവന്റെ ആ സമൃദ്ധിയായ ജീവന്റെ ഓഹരിക്കാരാണ് ഞാനെന്നുള്ളത്. എൻ്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യം മറ്റുള്ളവർക്ക് ഈ ജീവനെ രുചിയെ പകരുക എന്നുള്ളതാണ്. അത് ആ പ്രകാശത്തിലായിരുന്നതിൽ മാത്രമേ സാധിക്കൂ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുക. എൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ഉള്ളതാണ്, എൻ്റെ മൂടുവഴികൾ പ്രകാശവും ആകുന്നു എന്നുള്ള സങ്കീർത്തനക്കാരൻ്റെ തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളുടെ കാലുകൾ നമ്മുടെ ശരീരത്തിൽ ആണ് ഞാൻ ഓർക്കുന്നത്. കാലുകൾക്ക് വിളക്ക് നമ്മുടെ ശരീരം മുഴുവൻ വിളക്കായി തെളിമയുള്ളതായി പ്രകാശമുള്ളതായി. നമ്മുടെ പാതകൾ എന്ന് പറയുന്നത് നമ്മുടെ പോകുന്ന ചര്യകളാണ്. അവിടെ ഞാൻ എവിടെ എത്തപ്പെട്ടാലും ഞാൻ കുരുത്താഴ്ച കൂടെ നടന്നാലും
പ്രകാരം കൊടുക്കുക. എന്റെ ഇടപെടലുകളിൽ മറ്റുള്ളവരോട് എന്റെ സംസർഗങ്ങളിലൊക്കെ പ്രകാശം കൊടുക്കുന്നവരായി ജീവിക്കേണ്ടതും നമുക്ക് സാധിക്കണം. സത്യത്തനക്കാരനെ ഈ ഒരു തിരിച്ചറിവിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആർത്ഥം നമ്മളെ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ. എത്ര നാളും ഒരാളെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്. എത്ര പ്രകാശം, എത്ര വെളിച്ചം സ്വയം ആർജിച്ച് മറ്റുള്ളവർക്ക് പകർന്നു എന്നുള്ളതാണ് ആ ജീവിതത്തിന്റെ മൂല്യം കണക്കാക്കുക. അപ്പോൾ അതിനെ അനുഗ്രഹിക്കപ്പെട്ടത് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ അല്പനാളത്തേക്ക് കടന്നു പറയാം. ഈ ലോകം ശാശ്വതമല്ല, ഇവിടെ നിന്ന് കടന്നു പോകും. നല്ല തെളിമ മിന്നി തെളിയുന്ന ഒരു മിനാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം പോലിരിക്കുന്ന ഒരു വട്ടത്തെക്കുറി അത് ദീർഘമായി നിന്നിട്ട് കാര്യമില്ല. മറിച്ച് നല്ല പ്രകാശം കൊടുക്കുന്ന ഒരു വെളിച്ചം അത് അല്പസമയം ഉണ്ടെങ്കിൽ ആ പ്രകാശം ലോകം മുഴുവൻ അത് പരത്തുക. നമ്മളാവുന്ന വട്ടങ്ങളിൽ അല്ലെങ്കിൽ ആവുന്ന വൃത്തങ്ങളിൽ പ്രകാശം ചുരിയുന്ന നല്ല തെളിമയുള്ള പ്രകാശങ്ങളായി തീരട്ടെ. എപ്പോ കത്തിയാലും എപ്പോ കെട്ടാലും നമ്മൾ ഭയപ്പെടാനൊന്നുമില്ല. നമുക്ക് വെളിച്ചം തന്നതും അനുഗ്രഹിക്കുന്നതും കർത്താവാണ്. ആ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഇടയാകണം. ഇതുപോലുള്ള കൂട്ടായ്മയിൽ ഒരവസരം കൂടെ എനിക്ക് ലഭിച്ചതോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരവസരം എനിക്ക് ലഭിക്കൂ എന്ന് അറിയില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഈ അവസരം തന്ന എല്ലാവരോടും ബഹുമാനപ്പെട്ട രാജ്യോടും ശുഭകരക്കാരോടും ഭഗവാനെ തിരുമേനിയോട് അല്പസമയത്തെ എന്റെ ബലഹീന വാക്കുകൾ കേട്ട ഇതിലെ എന്റെ കൂട്ടായ്മയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹം, ബഹുമാനം, ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് യുവാക്കളെ ചുരുക്കട്ടെ. ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
119 സങ്കീർത്തനം 105 വാക്യം ആധാരമായി എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോരുദച്ചൻ നൽകിയ അനുഗ്രഹീതമായ ധ്യാനത്തിനായി അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. ദൈവവചനത്തെപ്പറ്റി ഉള്ള വളരെ പ്രധാനമായ ഒരു വേദവാക്യമാണ് 119 സങ്കീർത്തനം 105 വാക്യം. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്നുള്ളത് ദൈവവചനത്തെ പറ്റിയുള്ള ഒരു ഒരു വചനം എന്താണെന്ന് പഠിപ്പിക്കുകയാണ് അവർ. ദൈവവചനം സാധാരണ വചനം എന്ന് നമ്മൾ പറയുന്നത് വായിക്കുക, കേൾക്കുക, അതിലൂടെ മനസ്സിലാക്കുക അല്ലേ, അതാണല്ലോ വചനത്തെ പറ്റിയുള്ള നമ്മുടെ. നമ്മൾ വായിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, ആളുകളിൽ നിന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നു. വായിച്ച് അതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് അറിവുണ്ടാകുന്നു. പക്ഷെ ഈ വചനം ദൈവവചനത്തെ പറ്റി ഈ അറിവുണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല, അത് പ്രാക്ടിക്കൽ ലൈഫിലെ ചില സംഗതികളാണ്. പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്ന ചില സംഗതികളാണല്ലോ പ്രകാശം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ഒരു ബോധത്തെ മാത്രം നിയന്ത്രിക്കുന്ന സംഗതിയല്ല പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മുടെ ചെയ്തിയെ, നമ്മുടെ പോക്കിനെ, വരവിനെ എല്ലാം പ്രവർത്തിക്കും. എസക്കിയൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പരിശോധിച്ചാൽ എസക്കിയൽ പ്രവാചകനോട് ദൈവം സംസാരിക്കുന്നു. മനുഷ്യപുത്ര, മനുഷ്യപുത്ര എന്ന് പറഞ്ഞുകൊണ്ടാ എസക്കിയൽ പ്രവാചകന്റെ ആദ്യ അധ്യായങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ മനുഷ്യപുത്ര, മനുഷ്യപുത്ര എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭാഷണങ്ങളാണ്. അതിനകത്ത് യഹോവ അവനോട് സംസാരിക്കുന്നതേ, അവിടെ ദൈവവചനം കുറച്ചുകൂടെ വേറൊരു രീതിയിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവനോട് പറയാൻ ദൈവവചനം കഴിക്കുക, ഭക്ഷണം കഴിക്കുക എന്നാണ്, എടുത്ത് ചവച്ചരച്ച് തിന്നാൻ അറിയില്ല. ഇവിടെ പ്രകാശമായിട്ട് പറയും നമ്മുടെ, നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ വഴികളെ നിയന്ത്രിക്കുന്ന, നമുക്ക് നമ്മുടെ നമുക്ക് വിഷൻ ലഭിക്കുന്ന, കാഴ്ച ലഭിക്കുന്ന, കാഴ്ചപ്പാടുണ്ടാകുന്ന ആ സംഗതിയായിട്ടാണ് ദൈവവചനത്തെ പറയുന്നതെങ്കിൽ എസക്കിയൽ പ്രവാചകനം 3 ഒന്നും രണ്ടു അധ്യായങ്ങളിലൊക്കെ വചനം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് 3 വരുമ്പോൾ അവനോട് പറയുന്ന, ഞാൻ ഈ നിന്നോട് പറഞ്ഞിരിക്കുന്ന ഈ വചനം നീ തിന്നുക. വചനം തിന്നുക, ഏതാണ്ട് ഒരു സാധനം തിന്നുക. യഹോവയുടെ വചനം, യഹോവ ദൈവം എസക്കിയൽ പ്രവാചകന നാവിൽ രസഗുളയൊക്കെ വെച്ച് കൊടുത്ത് കഴിക്കുന്ന പോലെ കഴിക്കുക. ഈ അത് കഴിച്ചിട്ടാ അത് പറയുന്ന എസക്കിയൽ പ്രവാചകൻ പറയുന്നത് എന്താണെന്നറിയാം, അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു എന്ന്. ദൈവവചനം കഴിച്ചപ്പോ
തേൻ പോലെ. അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. ദൈവവചനം നമ്മൾ പറയുന്ന സാധനം നമ്മൾ ഈ പുസ്തകം വായിച്ച് നമ്മുടെ ബോധത്തെ നിയന്ത്രിക്കുന്ന ഒരു സംഗതി മാത്രമല്ല ദൈവവചനം. ബോധത്തെ നിയന്ത്രിക്കും, ബോധത്തെ ചലിപ്പിക്കും, അതിൽ നമ്മൾ എന്തോ ആത്മാവിൽ നിറയും. ഇതൊക്കെ അതിലുള്ളപ്പോ അത് സാധാരണ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു വിഷയം. അതാണ് അച്ഛൻ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഇത് വേറെ സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന പോലുള്ള ഒരു സംഗതിയായിട്ട് മാറുകയായിരുന്നു. ദൈവവചനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ അത് അനുഭവിക്കുമ്പോ നമ്മൾ അത് തേൻ പോലെ മധുരമായിട്ട് നമുക്ക് തോന്നണം. എസ്കെ പ്രവാചകന് ദൈവവചനം തേൻ പോലെ മധുരമായിട്ട്, സങ്കീർത്തനക്കാരന് ദൈവവചനം തന്റെ യാത്രയിൽ പ്രകാശമായിട്ടാണ്. സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശത്തിൽ, അത് പ്രകാശത്തിൽ നമ്മൾ നടക്കുന്ന പോലെ തന്നെ ദൈവവചനം ക്ലിയർ ആക്കി കൊടുക്കുകയാണ് വഴികളെ. ദൈവവചനം അതിനെ ക്ലിയർ ആക്കി കൊടുക്കുകയാണത് പറയുന്ന അവിടെ മനുഷ്യപുത്ര ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വായിച്ച് എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നോക്കിയാല് മനുഷ്യപുത്ര മൂന്നാം അധ്യായം മൂന്നാം വാക്യം, മനുഷ്യപുത്ര ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു. നിന്റെ ജീവിതത്തിന്റെ ഭക്ഷണമാണ്, നിനക്ക് ഭക്ഷണമാണല്ലോ ജീവൻ നൽകുന്നത്. നിനക്ക് ജീവൻ നൽകേണ്ടത് ദൈവവചന. അപ്പം ദൈവവചനം വേദപുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുന്നത് സാധാരണ ഒരു നമ്മുടെ ബോധത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ജ്ഞാനത്തിൽ നിറയുന്ന അറിവിനെ നൽകുന്ന ഒരു വസ്തുവായിട്ട് മാത്രമല്ല. അതുകൊണ്ട് ദൈവവചനം നമുക്ക് അറിവ് നൽകുന്നു, നമ്മുടെ ബോധത്തെ നിയന്ത്രിക്കുന്നു, ജ്ഞാനം നൽകുന്നു, നമ്മുടെ ബോധമണ്ഡലത്തെ പ്രകാശിപ്പിക്കുന്നു. അതുണ്ട്. പക്ഷേ അത് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനെ നിയന്ത്രിക്കേണ്ട, പ്രാക്ടിക്കൽ ലൈഫിനെ നമ്മുടെ നിയന്ത്രിക്കേണ്ട, നമ്മുടെ ജീവിതചര്യകളെ നിയന്ത്രിക്കേണ്ട, നമ്മുടെ കാലുകളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ കൈകളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന ഗൈഡിങ് ഫോഴ്സ് ആയിട്ട് അതുണ്ടാകണം എന്നുള്ളത്. അത് സാധാരണ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യവും തൃപ്തിയും പോലെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മനുഷ്യൻ താല്പര്യം ഉണ്ടാവുമല്ലോ, അതുപോലെ വാഞ്ച ഉണ്ടാകണം ദൈവവചനം. അത് 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 അനുഭവിക്കുന്ന, അത് ദൈവവചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വായിക്കുകയും ചെയ്യുമ്പോൾ എസക്കിയേൽ പ്രവാചകന് ഉള്ള മധുരം, ഭക്ഷണം കഴിക്കുന്ന ആ മധുരം അനുഭവിക്കണം. അപ്പൊ ആ ഒരു നിർവൃതിയിലാണ് പിന്നെ എസക്കിയേൽ പ്രവാചകൻ ഇത് വചനം സ്വീകരിച്ച് പ്രവാചകനായി തീരുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു വചനം സ്വീകരിച്ച് താനൊരു പ്രവാചകനായി തീരുന്ന ആ നിർവൃതിയിലാണ് അദ്ദേഹം പോയി ചെന്ന് പിന്നെ പ്രസംഗിക്കുകയും ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം, ദൈവവചനം നയിക്കുവാൻ തക്കവണ്ണം എനിക്കത് മധുരം അല്ലായത് തോന്നിയാൽ ഞാനെങ്ങനെ മറ്റുള്ളവർക്കത് മധുരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ദൈവവചനം എനിക്ക് മധുരമായിട്ട് തോന്നണം, എനിക്ക് മധുരമായിട്ട് തോന്നിയെങ്കിൽ മാത്രമേ അത്. അപ്പൊ ഈ ദൈവവചനത്തെ സംബന്ധിച്ച് വേദപുസ്തകം മുഴുവൻ നമ്മൾക്ക് നൽകുന്ന ചിന്ത എന്ന് പറയുന്നത് അത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ നയിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാതെ വെറും ബൗദ്ധികമായ ഒരു എക്സർസൈസ്, ബോധത്തിന്റെ ഒരു എക്സർസൈസ് മാത്രമല്ല, മറിച്ച് സാധാരണ ജീവിതത്തിൽ ചില റിയാലിറ്റിയാണ് വചനം. എസക്കിയേൽ പ്രവാചകൻ ഒരു അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 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 വസ്തു കഴിക്കുന്നത് പോലെ, രസഗുള കഴിക്കുന്ന പോലെ കഴിക്കുക, ഒരു താല്പര്യം ദൈവവചനവുമായി ബന്ധപ്പെട്ട് നമ്മൾക്കുണ്ടായെങ്കിൽ മാത്രമേ വചനത്തിൽ നിറയുവാൻ അതിൽ തൃപ്തരായി ജീവിക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. സങ്കീർത്തനക്കാരൻ വചനത്തെ പ്രകാശം ആയിട്ട് കാണും. ഇരുളടഞ്ഞ ലോകത്ത് പ്രകാശം ത്രീ നമ്മെ നിറച്ച് നന്മ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, നന്മയിൽ ജീവിക്കുവാൻ തക്കവണ്ണം, നല്ല പാതയിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം, നല്ല പ്രവൃത്തികൾ കണ്ടെത്തുവാൻ തക്കവണ്ണം, നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ നയിക്കുന്ന വലിയ സംഗതിയായി ദൈവജനത്തെ മനസ്സിലാക്കുവാൻ സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുക. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള
സന്തോഷം പ്രത്യേകം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം ദൈവം വാഴ്ച അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായി പാടാറുള്ള മറപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനങ്ങളിലെ 234 പേജിൽ കടന്ന അവസാന ഭാഗത്തുള്ള സ്റ്റാൻസയാണ് ചേർന്ന ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
അന്യായത്തിൽ നിന്നെ കൈകൾ വിരമിച്ചിടട്ടെ, സൽകർമ്മങ്ങൾക്കായവകൾ നീട്ടപ്പെടുമാറാകട്ടെ, എൻ കാലുകൾ ദുർമാർഗത്തിൽ വെക്കും നദിനിടയാകരുതേ, സന്മാർഗത്തിൽ കൂടി സദാ ഞാനടിയോ നീ നടക്കണമേ, അനുതാപത്തോടു കൂടി മഹാ മുറവിളി നേടുവീർപ്പുകളാലേ, പുല്ലിനു തുല്യം വാടും ൃമലചിത്തം നൽകണമേ, മാംസമശേഷവുമാസികളിൽ പറ്റിമുണങ്ങിടുമാറേറ്റോ, നെടുവീർപ്പുകളിട്ടിടുന്ന നൃമലചിത്തം നൽകണമേ, കർത്താവേ പാപങ്ങളെയോ ഉണ്ടാകും മുറവിളിയാലേ, മെഴുകുന്ന പോലുരുകീടോ നിർമ്മലചിത്തം നൽകണമേ, സച്ചിന്തകൾ സദ്വചനങ്ങൾ നന്മകളി ഇവയോരോന്നോ എപ്പോഴുമുണ്ടായിടുന്ന നിർമ്മലചിത്തം നൽകണമേ, ദുർനീതികൾ ദുശ്ചിന്തകളിൽ നല്ല ഭാഗത്തിനുള്ളകളെയും എത്രയുമകലത്താക്കുന്ന നിർമ്മലചിത്തം നൽകണമേ.
നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് തന്നെ വെക്കാം. അതിനു മുമ്പ് പ്രത്യേകമായിട്ട് പേരുകൾ ഓർക്കുന്നു. നമ്മൾ നിരന്തരം ബ്രെയിൻ സർജറി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന രൂപേനെ ദൈവസന്നിധിയിൽ ഓർക്കുന്നുണ്ട്. വീണ്ടും പ്രിയപ്പെട്ട മകന്റെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആലീസ്, അതുപോലെ അനിയൻ മർക്കോസ്, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രൈസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരെയും രോഗത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെയൊക്കെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ സർജറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് ആ വ്യക്തി വിളിച്ച് സൗഖ്യമൊക്കെ പ്രാപിച്ചതായിട്ട് പറയുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മൾ ഈ പേരുകളൊക്കെയും നമ്മൾ പറയുമ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ മനസ്സിൽ എപ്പോഴൊക്കെ ഈ പേരുകൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ വലിയൊരു ശുശ്രൂഷ തന്നെയാണ്. തീർച്ചയായിട്ടും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പേരുകളൊക്കെയും നമ്മൾ ആയിരിക്കുന്ന സൗകര്യപ്പെടുന്ന സ്വഭാവങ്ങളിലൊക്കെ ഓർക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് വലിയൊരു ആശ്വാസവും സൗഖ്യം ലഭിക്കുന്നുള്ളൊരു സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ പേരുകളൊക്കെ പറയുമ്പോൾ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഇതോട് ചേർത്ത് ഓർപ്പിക്കുന്നു. ഈ സമയത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ശിരസ്സിലെ കാണിക്കാം. ബാറക്കിമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, ധന്യമാർന്ന ഈ നിമിഷത്തിനായിട്ട് അങ്ങ് ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ശരീരം കൊണ്ട് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം തന്ന ഈ ധന്യമാർന്ന നിമിഷത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ കൂടുമ്പോഴൊക്കെയും തിരുസാന്നിധ്യം അന്തരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഇന്ന് ഞങ്ങൾ വായിച്ച് കേട്ടല്ലോ, നിന്റെ വചനം ഞങ്ങളുടെ കൂടുവഴികൾക്ക് പ്രകാശമാകുന്നു. അങ്ങ് ഞങ്ങൾ ചൊരിഞ്ഞു ചേർന്ന വചനങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അന്ധകാരത്തിൽ കൂടി കടന്നു പോകുന്ന നിമിഷങ്ങളിലൊക്കെ അത് പ്രകാശമായി മാറാൻ തക്കവണ്ണം സഹായിക്കണമേ. അന്ധകാരം ലോകത്തിൽ അനുഭവപ്പെടുന്ന ഇരുട്ട് മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന നിരാശയും ദുഃഖവും ഒക്കെയും അന്ധകാരമാവാൻ തിരിച്ചറിയുന്നു. ആ നിരാശയുടെയും പ്രതിബന്ധങ്ങളുടെയൊക്കെ മധ്യത്തിൽ അങ്ങ് പ്രകാശമായി തീരുവാൻ തക്കവണ്ണം, പ്രകാശമായി കടന്നു വരത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ സുതാര്യമാക്കി തീർക്കണമേ. ആ ഒരു ധൈര്യമാണല്ലോ ഏത് പ്രതിബന്ധങ്ങൾ അതിജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്ന ബലവും. എപ്പോഴും ആ ഒരു ബലത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം, ആ അങ്ങയുടെ ആഴമായ ബന്ധത്തിൽ മുറുകെ പിടിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. ഞങ്ങളോടൊന്ന് കരുണ തോന്നണമേ, മനസ്സറിയണമേ. പ്രത്യേകിച്ച് പാപകരമായ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ബോധങ്ങളോ ചിന്തകളോ നോട്ടങ്ങളോ ഒക്കെയോ പലപ്പോഴും അറിഞ്ഞുമറിയാതെയും പാപത്തിന്റെ പദത്തിൽ വീണു പോകുന്നു. എങ്കിലും ഏത് പാപത്തിന്റെ അടിമത്തത്തിലും ഹൃദയം തുറന്ന് വിറയാർന്ന ശബ്ദത്തിൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് നന്മയുടെ പൂർണ്ണതയിൽ ശ്രേഷ്ഠതയുടെ പാതയിൽ നയിപ്പാൻ തക്കവണ്ണം ഉള്ള അങ്ങയുടെ സ്നേഹത്തെയും കരുണയോർ നന്ദിയോടെ സ്തുതിക്കുന്നു. എപ്പോഴും ആ കരുണയെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇവിടുന്ന് വസിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങൾ ഇവിടുന്ന് പാറക്കണമേ. പ്രത്യേകിച്ച് രോഗികളെ ഞങ്ങൾ ഓർത്തവരെയും, പ്രത്യേകിച്ച് ഞങ്ങൾ പേര് പറയാതെ മനസ്സിൽ ഓർക്കുന്നവരെയൊക്കെ തിരുവുമ്പ സമർപ്പിക്കുന്നു. ഇതുവരെയും ഓരോ രോഗികളെയും അവിടെ താങ്ങുകയും നടത്തുകയും ചെയ്തു. തുടർന്നും അങ്ങയുടെ സ്പർശനവും താങ്ങലും നടത്തിപ്പൊക്കെ ഉണ്ടാകണമേ. ലോകത്തിന്റെ തീവ്രതയിലും ലോകത്തിനോ വൈദ്യന്മാർക്കൊന്നും നൽകാൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവിക സ്പർശനത്തിന്റെ സ്വാന്തനം തിരിച്ചറിയത്തക്കവണ്ണം ഓരോ രോഗികൾക്കും അവിടുന്ന് ഭാഗ്യം നൽകണമേ. പലപ്പോഴും സ്നേഹത്തോടും അല്ലെങ്കിൽ ആശ്വാസത്തിനായിട്ട് കടന്നു വരുന്ന ആളുകളുടെ മധ്യത്തിൽ ദൈവിക സ്നേഹം നൽകുന്ന, ദൈവിക സൗഖ്യം, ദൈവിക സ്പർശനം നൽകുന്ന ആ സുഖം പങ്കുവയ്ക്കത്തക്കവണ്ണം ഓരോ രോഗികൾക്കും അതിനുള്ള സാധ്യത ഒരുക്കി കൊടുക്കണമേ. അങ്ങയുടെ തണലിലാണല്ലോ എല്ലാവരും ജീവിക്കുന്നത്. എല്ലാവരും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. രോഗവും പ്രയാസങ്ങളും ഒന്നും ദൈവം തരുന്ന ശിക്ഷയല്ല, അതിനേക്കാളപ്പുറം ദൈവിക സ്നേഹത്തിന്റെ ഊഷ്മളത തിരിച്ചറിയാത്ത കോണമുള്ള സാധ്യതയാണെന്നുള്ള തിരിച്ചറിവും ആ വിശ്വാസത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും പിന്നെ മക്കൾക്കൊക്കെ അവിടെ പ്രദാനം ചെയ്യണമേ. രോഗത്തിൻ്റെതായ വേദനയും നൊമ്പരങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴും ആ വേദനകളുടെ ആഴം അറിയാതെ വണ്ണം അങ്ങയുടെ സ്പർശനം ഒരു സുഖമായി മാറുവാൻ സഹായിക്കണമേ. ചികിത്സിക്കുവാൻ തക്കവണ്ണം കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ അവിടുന്ന് ബലവും ശക്തി നൽകി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പലതരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങളും രോഗമുണ്ടാകുവാനിടയായ കാരണങ്ങളും ഒക്കെയും പലപ്പോഴും പലരെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ആ തെറ്റായ ചിന്തകളും വിചാരങ്ങളും ഒക്കെ മാറ്റി ഓരോ രോഗവും ഓരോ പ്രതിബന്ധങ്ങളും ദൈവിക സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാനുള്ള സാഹചര്യമാണെന്നുള്ള ഒരു പ്രത്യാശയിലേക്കും വിശ്വാസത്തിലേക്കും നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രത്യേകിച്ച് ഉറ്റവരായിട്ടുള്ള ആളുകൾ വേർപെട്ട ദുഃഖം അനുഭവിക്കുന്ന തീവ്രമായ കൈപ്പേറിയ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന കുടുംബാംഗങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേർപാട് തിരിച്ചു നൽകത്തില്ലെങ്കിൽ പോലും ആ വേർപാടിന്റെ മധ്യത്തിലും ദൈവിക സാന്നിധ്യത്തിന്റെ തണൽ അനുഭവിപ്പാനും അങ്ങയുടെ സ്പർശനത്തിൽ കൂടിയുള്ള സുഖം സന്തോഷം അനുഭവിക്കാൻ തക്കവണ്ണം അവരെ കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെല്ലാം തിരുവുമ്പ സമർപ്പിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും ശക്തിയും നൽകുന്നതോടൊപ്പം ദൈവികമായ കൃപയിലും ദൈവികമായ തണലിലും വളരുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ. വളരുന്ന ഓരോ ഘട്ടത്തിലും ഭൗതികമായ അറിവ് നേടുന്നതിനേക്കാളൊക്കെ അപ്പുറമായി ഉയരങ്ങളിൽ ജ്ഞാനം സംബന്ധിക്കത്തക്കവണ്ണമുള്ള ഒരു വിവേകവും തിരിച്ചറിവും എന്റെ മക്കൾക്ക് ഇതോടെ പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റാൻ സാധ്യതയുള്ള ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ വചനത്തിൽ കേട്ടതുപോലെ അവരുടെയൊക്കെ വഴികളിൽ അങ്ങയുടെ പ്രകാശം ഉണ്ടാവണമേ. അങ്ങ് കാണിച്ചു കൂടുന്ന പാതയിൽ കൂടി മുന്നേറുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അഥവാ തെറ്റായ പദങ്ങളിൽ കൂടിയൊക്കെ പോകേണ്ടുന്ന അവസ്ഥ വരുമ്പോൾ അനുതാപത്തോടെ ചിന്തിക്കുവാനും തിരിച്ചു വരവോടുകൂടി അങ്ങയുടെ പാതയിൽ വളരുവാനും അവരെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ അറിയാതെ എത്രയോ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നു. അവരുടെയൊക്കെ ഹൃദയത്തിൽ അവിടുന്ന് പ്രകാശം നൽകുകയും അവരെയൊക്കെ ചിന്തിപ്പിക്കുകയും നന്മയുടെ പാതയിൽ നയിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ ആഴമായ സ്നേഹം നിലനിൽപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. കുടുംബ ബന്ധത്തിന്റെ നന്മ നശിപ്പിക്കുന്ന പൈശാചിക ചിന്തകളെയും പൈശാചിക വികാര വിചാരങ്ങളെയും ദുർപ്രേരണകളെയൊക്കെ മാറ്റി കുടുംബം ദൈവം തന്ന വറുതേശയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ശ്രദ്ധയോടും സ്നേഹത്തോടും പരസ്പരം അംഗീകരിച്ചും എളിമയോടും താഴ്മയോടും നയിപ്പാൻ തക്കവണ്ണം ഓരോ സഹോദരങ്ങളെ മാതാപിതാക്കളെ അവിടെ നിടയാക്കി തീർക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഇവിടെയും നാട്ടമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഏകരായി കഴിയുന്ന മാതാപിതാക്കളെയൊക്കെ ഓർക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവർക്ക് ബലവും ആശ്വാസം പകരണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും അനുയോജ്യരായ പങ്കാളികളെ എത്തിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. അവർക്കൊക്കെയും സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കത്തക്കോണം നല്ല പങ്കാളികൾ എടുക്കാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷവും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി നിന്നെ സന്തോഷിപ്പാൻ ആരാധിക്കത്തക്കോണം നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ഉപജീവനത്തിലുള്ള വഴി തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ജോലി സ്ഥിരതയും നല്ല പ്രതിഫലവും അവരുടെ മേലധികാരികളും നല്ല സ്നേഹവും ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാ തിരുമേനി, എല്ലാ തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മദ്രാസ്രതയുടെ മത്രാപോലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി ജീവൻ ബലികഴിച്ചു പോലും ഭക്തിയോടും വിശുദ്ധിയോടും പ്രവർത്തിപ്പാൻ തക്കോണം ആവശ്യമായിരിക്കുന്ന എല്ലാ ആന്തരിക വെളിച്ചവും ഇവർക്കൊക്കെ അവിടെ പ്രദാനം ചെയ്യണമേ. വൈദികരെ ഓർക്കുന്നു. എല്ലാ വിശ്വാസികളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. സഭയുടെ ആർത്ഥിക സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ശുശ്രൂഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം യഥായോഗ്യം നടക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ലോകത്തിൽ നടക്കുന്ന തീവ്രവാദങ്ങളും അതുമൂലം ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളൊക്കെ തിരൂപ സമർപ്പിക്കുന്നു. പ്രപഞ്ചം മുഴുവനും അങ്ങയുടെ നിയന്ത്രണത്തിലാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങൾ വസിക്കുന്ന രാജ്യവും ഞങ്ങളുടെ മാതൃരാജ്യത്തേക്ക് തിരൂപ സമർപ്പിക്കുന്നു. അവിടെയുള്ള ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാം വീണ്ടും താഴ്മയോടെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം അവസരം തന്നുവല്ലോ. തുടർന്നും അങ്ങയോട് ചേർന്ന് നിൽക്കാൻ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും ധന്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങൾ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഈ കൂട്ടായ്മയൊക്കെ ആചരിക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സും ശരീരമൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ഘോഷിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും അടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അമേരിക്കയിലുള്ള അദ്ദേഹത്തിന്റെ താമസമൊക്കെയും സൗകര്യപ്രദമാകാൻ തക്കവണ്ണടയാകണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാം താഴ്മയോടെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ സ്വർഗപുരുഷനെ പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും ഒന്നാളെ സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സുമന്ധവും ആവാസവും ദൈവമേ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്നതിന്റെ മക്കളെല്ലാവരോടും, പ്രത്യേകമായിട്ട് രോഗത്തിലും ശുശ്രൂഷയിലുമായി ആശുപത്രിയിലും ഭവനങ്ങളിലും കഴിയുന്ന എല്ലാവരോടും, ഞങ്ങളെന്ന പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവരോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സജീവ നേതൃത്വം നൽകുന്ന ഭദ്രാസ്ത്ര മത്രാപോലത്തിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ധന്യമാർന്ന ഒരു ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കി തീർത്ത പ്രിയപ്പെട്ട സംസാരിക്കുന്ന കൂരുദച്ചനുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. അതോടൊപ്പം അവസരമുള്ളപ്പോഴൊക്കെയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് ഭദ്രാസനത്തിൽ ഫിലിപ്പോസച്ചൻ, സന്തോഷച്ചൻ, എല്ലാ വൈദികരോടുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നിരന്തരം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തെ അകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവസനത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഉള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. റെക്കോർഡ് ചെയ്യുന്ന മനോജ്, അതുപോലെ തന്നെ വേദോസം വായിച്ച രാജൻ, ഇവരെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും ഓർക്കുന്നു. ദൈവം അവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.